പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, അഞ്ചാമത്തെ പ്രമാണമാണ് നമ്മൾ പഠനാവിഷയമാക്കുന്നത്. ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചർച്ചാവിഷയമാക്കും. ജീവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം മനുഷ്യജീവന് കൽപ്പിക്കുന്ന വില എന്ത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളതിനെ സഹായിക്കും. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഇന്നത്തെ വിചിന്തനങ്ങൾ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്നു പേരായ രണ്ട് ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട്? സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു, ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെപ്പോലെയല്ല, അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുമ്പേ പ്രസവിച്ചു കഴിയും. ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു. ജനം വർദ്ധിച്ച് പ്രബലരായിത്തീർന്നു. സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവൻ, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. ഒരു വലിയ പ്രതിസന്ധിയിൽ ഒരു ജനസമൂഹം മുഴുവനും ചെന്നെത്തിയ സാഹചര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. അടിമകളായി, അതികഠിനമായ പീഡനത്തിനും മർദ്ദനത്തിനും ഇരയായി, നിർബന്ധിത വേല ചെയ്യാനായിട്ട് ഞെരുക്കത്തിന് കീഴിൽ, പീഡനങ്ങൾക്ക് കീഴിൽ നിർബന്ധിതരായ ഇസ്രായേൽക്കാരുടെ ചിത്രമാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. വലിയ മാന്യതയോടെ സ്വീകരിക്കപ്പെട്ടവരായിരുന്നു അവരൊരു കാലത്ത്. ജോസഫ് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായി തീർന്നവനാണ്, നമുക്കറിയാം. ഫറവോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അധികാരിയായി അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഈജിപ്തിൽ ജോസഫ്. ആ ജോസഫിൻ്റെ പിതാവ് യാക്കോബും സഹോദരങ്ങളുമെല്ലാം വലിയ മാന്യതയുള്ള അതിഥികളായി ക്ഷണിക്കപ്പെട്ട് കുടിയിരുത്തപ്പെട്ടവരാണ് ഗോഷേൻ പ്രദേശത്ത്. പക്ഷേ പിന്നീട് ജോസഫിൻ്റെ സേവനങ്ങൾ അറിയാതിരുന്ന പുതിയ ഫറവോ വന്നപ്പോൾ ആ ജനം വലിയ പീഡനത്തിനിരയായിത്തീർന്നു. അതിന് ചിത്രമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത്. ഒരു സമൂല നാശം നേരിടുന്ന ഒരു ജനമാണ് ഇവിടെ ഇസ്രായേൽക്കാർ. അടിമകളാണ്, മർദ്ദനത്തിനും ചൂഷണത്തിനും ഇരയായവരാണ്. തന്നെയുമല്ല, ജനം ഒന്നടങ്കം വധിക്കപ്പെടുന്ന, സമൂല നാശം നേരിടുന്ന ഒരു സാഹചര്യം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ സമൂല നാശത്തിന് ഒഴിഞ്ഞിട്ട വ്യക്തികൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിലവിളിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തി. അങ്ങനെ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ് രക്ഷാചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ തിരിച്ചറിഞ്ഞത് ഈ പ്രത്യേക അനുഭവത്തിലാണ്. എല്ലാം നഷ്ടപ്പെട്ട് ജീവനും വംശനാശം തന്നെ സംഭവിക്കുമെന്നൊരു സാഹചര്യത്തിൽ ദൈവം ശക്തമായ കരത്താൽ ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് നമ്മളുടെ വായിച്ചു കേൾക്കുക. നിലവിളി കേൾക്കുന്ന ദൈവം, ആ നിലവിളി കേൾക്കുന്ന ദൈവം ജീവൻ സംരക്ഷിക്കുന്നവനാണ്. അപ്പം മനുഷ്യജീവൻ എന്തുമാത്രം വില ദൈവം കൽപ്പിക്കുന്നുവെന്ന് ഈ പുറപ്പാട് സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. ഇസ്രായേൽ ജനം പഠിച്ചതും അങ്ങനെയാണ്. ദൈവം തന്നെയാണ് മനുഷ്യന് ജീവൻ നൽകിയത്. ആ ജീവൻ നിലനിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഏത് വംശത്തിൽപ്പെട്ടവനാണേലും, ഏത് ജാതിയിലോ നിറത്തിലോ ഉള്ള വ്യക്തിയാണെങ്കിലും, മനുഷ്യജീവൻ എന്നല്ല, എല്ലാ ജീവനും ദൈവത്തിന് വിലപ്പെട്ടത് തന്നെയാണ്. ആ വിലപ്പെട്ട ജീവൻ നശിപ്പിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും അതിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ദൈവം ശക്തമായി രംഗത്ത് വരും. ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെതിരെ ദൈവം നടപടിയെടുക്കും. അതാണ് പുറപ്പാട് സംഭവം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫറവോയോട് പറയാൻ ദൈവം മോശയെ പറഞ്ഞു വിടും, ഇസ്രായേലിൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ആദ്യജാതനെ വിട്ടയക്കുക എന്ന് ഫറവോയോട് പറയുക. എൻ്റെ ആദ്യജാതനെ നീ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ ആദ്യജാതനെ ഞാൻ വധിക്കും എന്നാണ് ദൈവം ബൈബിളിൽ ദൈവം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം പ്രത്യേകമായി സംരക്ഷണം നൽകുന്നു മനുഷ്യജീവന്. കാരണം അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ദൈവം ഈ ജീവന് സൃഷ്ടികർമ്മത്തിലൂടെ ആരംഭം കുറിച്ചത്. ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2 അധ്യായങ്ങളിൽ മനുഷ്യജീവന്റെ ആരംഭത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഒന്നാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1:26, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. 27 വാക്യം, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം ആഗ്രഹിച്ചിട്ടാണ് തൻ്റെ തന്നെ പ്രതിനിധികളായി ഈ ഭൂമിയിലായിരിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റെല്ലാ സൃഷ്ടികളുടെയും മകുടമായിട്ടാണ് ഇവിടെ സൃഷ്ടികർമ്മം നടക്കുന്നത് എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുക. എല്ലാ സൃഷ്ടികളുടെയും അവസാനം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും മേൽ ആധിപത്യമുണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് 2 അധ്യായത്തിൽ വീണ്ടും വേറൊരു രീതിയിൽ പറയും. അത് 7 വാക്യത്തിലാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. മനുഷ്യജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന 2 വ്യത്യസ്ത അഥവാ പരസ്പര പൂരകങ്ങളായ കാഴ്ചപ്പാടുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ തന്നെ പ്രതിനിധിയായി ഭൂമിയിൽ വർത്തിക്കേണ്ടവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ജീവനുള്ളവനായി തീരുന്നത് ദൈവത്തിൻ്റെ ശ്വാസം അവനിലുള്ളതുകൊണ്ടാണ്. അവൻ്റെ നാസാരാന്ധ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിച്ചു, അങ്ങനെ അവൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ഇവൻ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഇതുതന്നെയാണ്. അപ്പോഴേ ദൈവം പ്രത്യേകമായി വില കൽപ്പിക്കുന്നു മനുഷ്യൻ്റെ ജീവന്. മറ്റുള്ള ജീവന് വില കൽപ്പിക്കുന്നു ഇല്ല എന്നതല്ല, പക്ഷേ എല്ലാ സൃഷ്ടികളുടെയും മകുടമായി ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഈ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് സങ്കീർത്തകൻ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. 8 4 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. സ്വന്തം കരവേലകൾക്കുമേൽ അങ്ങ് അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിനും കീഴിലാക്കി. ദൈവം മനുഷ്യന് നൽകുന്ന വലിയ മഹത്വം, ദൈവം നൽകുന്ന വലിയ വില, ആരംഭം മുതലേ ഇത് ശ്രദ്ധേയമാണ്. മനുഷ്യ ജീവൻ അതിൻ്റെ ആരംഭ നിമിഷം മുതൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വലിയ പരിഗണന കൊണ്ട് ആരംഭിക്കുന്നതാണ്. മനുഷ്യ ജീവൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവൻ വലിയ വില കൊടുത്ത് രക്ഷിച്ചതാണ് ഈ മനുഷ്യജീവനെ ദൈവം. മനുഷ്യന് കൊടുക്കുന്ന വിലയുടെ പാരമ്യം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനിലേക്ക് വരണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 16 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ മനുഷ്യരുടെ ലോകത്തെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാകുന്നത് ഈ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുക, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വരിക, മനുഷ്യജീവൻ പ്രാപിക്കുന്നു, മരണം വരെ അവനെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം നൽകുന്ന വില, ദൈവം മനുഷ്യന് കൽപ്പിക്കുന്ന മൂല്യം യേശു ക്രിസ്തുവിലൂടെ ഏറ്റവും കൂടുതൽ വ്യക്തമാകും, അതും അവൻ്റെ മരണത്തിലൂടെ. അതുകൊണ്ടാണ് ലേഖനങ്ങളിലൊക്കെ പറയുക, ദൈവം മനുഷ്യനെ അവൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് വചനം കൊണ്ട് മാത്രമല്ല, മാംസം ധരിച്ച വചനം കുരിശിലെ രക്തം ചിന്തിക്കൊണ്ടാണ്. തൻ്റെ കുരിശു മരണത്തിലൂടെയാണ് മനുഷ്യന് രക്ഷ നൽകുക, മനുഷ്യൻ നിത്യജീവൻ പ്രദാനം ചെയ്യുക. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 1 1:18 19 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങളറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുവരുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. യേശുവിൻ്റെ അമൂല്യമായ രക്തം വില കൊടുത്ത് വാങ്ങിയവരാണ് ഓരോ മനുഷ്യ വ്യക്തിയും. അതിനെയാണ് കൊളോസിയർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുക, 1 ഇരുപതാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ്റെ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഓരോ മനുഷ്യവ്യക്തിക്കും ദൈവം കൽപ്പിക്കുന്ന വില എത്രയെന്ന് യേശുവിൻ്റെ കുരിശിൽ നിന്നാണ് ആത്യന്തികമായി മനസ്സിലാവുക. യേശുവിൻ്റെ ജീവിതകാലത്ത് തന്നെ നമുക്കറിയാം യേശു മനുഷ്യവ്യക്തികൾക്ക് നൽകുന്ന വില, കൊടുക്കുന്ന പ്രാധാന്യം, യേശു ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾ, അത്ഭുതകരമായ രോഗശാന്തി, യേശുവിൻ്റെ വ്യക്തിബന്ധങ്ങൾ, യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം, എല്ലാം ഈ മനുഷ്യ ജീവന് നൽകുന്ന മഹത്വത്തിൻ്റെ വിലയുടെ അടയാളങ്ങളാണ്. യേശു നൽകിയ രോഗശാന്തികൾ ഉദാഹരണത്തിന്, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന വ്യക്തികൾ അധിക പങ്കും സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വന്നവരാണ്. ആ വന്നവരാരും നിരാശരായി പോകേണ്ടി വന്നില്ല. യേശു തൊട്ടു സുഖപ്പെടുത്തുന്നുണ്ട് ഓരോ വ്യക്തികളെയും. അവനിൽ നിന്ന് ശക്തി പ്രവഹിക്കുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുഷ്ഠരോഗിയാവാം, തളർവാദ രോഗിയാവാം, മറ്റേത് രോഗവുമാകട്ടെ, രോഗം ജീവനെ സാവകാശം ക്ഷയിപ്പിച്ച് ക്ഷയിപ്പിച്ച് ഇല്ലാതാക്കുന്നതാണ്. ഇങ്ങനെ മനുഷ്യജീവൻ ക്ഷയിച്ചില്ലാതാകുന്ന ആ സാഹചര്യത്തിൽ രോഗശാന്തി നൽകുന്നതിലൂടെ ജീവനെ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് യേശു ചെയ്യുന്നത്. അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. ആ സമൃദ്ധമായ ജീവൻ ആദ്യമേ തുടങ്ങുന്ന ശാരീരിക ജീവനിലാണ്, ഭൗതികമായ ജീവൻ. രോഗികൾക്ക് സൗഖ്യം നൽകുമ്പോൾ, വിശക്കുന്നവർക്ക് ആഹാരം നൽകുമ്പോൾ യേശു പ്രകടമാക്കുന്നത് ഈ ജീവൻ്റെ വില തന്നെയാണ്. ദിവസങ്ങളോളം തന്നെ അനുഗമിച്ച് ഭക്ഷിക്കാനൊന്നുമില്ലാതെ വിശന്ന ജനങ്ങൾക്ക് വേണ്ടി യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കും. അനുകമ്പ തോന്നിയാണ്, ഈ ജനം 3 ദിവസമായി എന്നെ അനുഗമിക്കുന്നു, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഇവരെ ഞാൻ തനിയെ വീട്ടിലേക്ക് വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുവിൻ. അനുകമ്പ തോന്നുന്ന യേശു, ജീവൻ ക്ഷയിക്കുന്നിടത്ത് അനുകമ്പയുമായി കടന്നു വരുന്ന യേശു മനുഷ്യജീവൻ്റെ മഹാത്മ്യം എടുത്തു കാണിക്കുകയാണ്. എല്ലാവർക്കും ജീവിക്കാൻ അർഹതയുണ്ട്, അവകാശവുമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ്. അത് തൻ്റെ ഏകമകൾ മരിച്ചുപോയി എന്ന വാർത്തയുമായി വരുന്ന ജായിറൂസിൻ്റെ അടുക്കലാവാം, അല്ലെങ്കിൽ ഏകമകൻ്റെ ശവമഞ്ചത്തെ അനുഗമിക്കുന്ന ന്യായീനിലെ വിധവയുടെ അടുത്താവാം. മനസ്സലിയുന്ന യേശു, അതല്ലെങ്കിൽ മരിച്ചു 3 ദിവസമായി കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ലാസറിൻ്റെ സഹോദരികൾ കരയുന്നത് കാണുമ്പോഴാവാം അവൻ കണ്ണീർ വാർക്കുന്നതും കാണും. മരിച്ച മനുഷ്യൻ്റെ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന യേശു ബലഹീനനായി നിൽക്കുകയല്ല, ഈ ജീവൻ്റെ വില എത്രയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശാരീരികമായ ജീവനും വിലപ്പെട്ടതാണ്. ഇവിടെയാണ് തുടങ്ങുന്നത്. ശാരീരികമായ ജീവനാണ് പിന്നീട് ആത്മീയ ജീവനിലേക്ക് വളരേണ്ടത്. യേശു പഠിപ്പിച്ചു, ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും ജനിക്കുക, ആ വീണ്ടും ജനനം സംഭവിക്കുന്നത് ശാരീരികമായ ജീവൻ ഉള്ളിടത്താണ്. ജീവനില്ലാത്തിടത്തിൽ ആധ്യാത്മിക ജീവൻ കടന്നു വരാൻ സാധിക്കില്ലല്ലോ. തുടക്കം ഇവിടെയാണ്. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. യേശുവിൻ്റെ സുവിശേഷം എഴുതുന്നതിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:30 എന്തിനു വേണ്ടിയാണ് താൻ സുവിശേഷം എഴുതിയത് എന്ന് യോഹന്നാൻ പറയും. അതിപ്രകാരമാണ്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു, എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്. 31 യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ജീവൻ ഉണ്ടാകണം. ഇപ്പോഴും 2 തരത്തിലുള്ള ജീവനെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മാതാപിതാക്കന്മാരിലൂടെ ലഭിക്കുന്ന ശാരീരികമായ ജീവൻ. ആ ജീവൻ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുന്നു യേശുവിലുള്ള വിശ്വാസം വഴി, മാമോദിസായും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വഴി ലഭിക്കുന്ന ദൈവിക ജീവൻ. ആത്മീയ ജീവൻ നിത്യമായ ജീവൻ എന്ന് പറയും. ആ ജീവൻ ഒരിക്കലും അസ്തമിക്കാത്തതാണ്. ശാരീരികമായ ജീവൻ അവസാനിച്ചാലും അവസാനിക്കാത്ത ഒരു ദൈവിക ജീവനുണ്ട്. ആ ദൈവിക ജീവൻ മനുഷ്യന് ദൈവം ദാനമായി നൽകുന്നതാണ്. ഇപ്പോഴും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ സൃഷ്ടിച്ചതാണ് മനുഷ്യനെ ദൈവം. ആരംഭം മുതലേ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന ജീവൻ. ആ ജീവൻ മനുഷ്യൻ്റെ തന്നെ പാപം മൂലം ക്ഷയിച്ചു പോകുമ്പോൾ അവൻ നിത്യമായി ജീവിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തോടൊന്നിച്ചായിരിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ പുത്രനിലൂടെ ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. ആ ജീവനാണ് നമ്മൾ ദൈവിക ജീവനെന്ന് പറയുക. ഇപ്പോൾ ദൈവം സൃഷ്ടിക്കുകയും ദൈവം വിമോചിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ്, അല്ല അതിനും അപ്പുറത്ത് രക്ഷിച്ച് നിത്യത്തിലേക്ക് നയിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവൻ. ഈ ജീവൻ നിലനിർത്തണം, ഈ ജീവൻ സംരക്ഷിക്കപ്പെടണം. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല, ഏത് വർഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ, സ്ത്രീയോ പുരുഷനോ ആവട്ടെ, എല്ലാ മനുഷ്യരുടെയും ജീവൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ജീവൻ്റെ നാഥൻ ദൈവം മാത്രമാണ്. ജീവൻ നിലനിൽക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടിയാണ്. ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം 1:12-15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിപ്രകാരം വായിക്കും. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. മാരകമായ വിഷം അവയിൽ ഇല്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. നീതി അനശ്വരമാണ്. ദൈവം സൃഷ്ടിച്ചതല്ല മരണം. പിന്നെ എവിടുന്നാണ് മരണം കടന്നു വന്നത്? ജ്ഞാനഗ്രന്ഥം 2:23-24 വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല. ആരുടെയും മരണത്തിൽ, അത് പാപിയുടെ ആണെങ്കിലും ദുഷ്ടൻ്റെ ആണെങ്കിലും, ആരുടെയും മരണത്തിൽ ദൈവം ആഹ്ലാദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. എല്ലാവരുടെയും ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33:11 വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. എല്ലാവരും ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ജീവൻ സൃഷ്ടിച്ചത്. അത് ആർക്കും നശിപ്പിക്കാൻ അവകാശമില്ല. നിയമാവർത്തന പുസ്തകം 30:15 15-20 വാക്യങ്ങളിൽ ദൈവം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. മനുഷ്യന് ജീവനോ മരണമോ തിരഞ്ഞെടുക്കാം. അതാണ്, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ജീവനോ മരണമോ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെ പറയുക. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ജീവിക്കണമെന്നാണ്. ആരുടെയും മരണത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ദൈവം ഉറപ്പുവരുത്തുന്നതാണ്, ഗ്യാരൻ്റി ചെയ്തിരിക്കുന്നതാണ് ജീവൻ. അത് എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ജീവനാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:4 വാക്യത്തിൽ പറയും, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭയപ്പെടേണ്ട. അനേക തവണ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭയപ്പെടേണ്ട, നീ എൻ്റേതാണ്, നീ എനിക്ക് വിലപ്പെട്ടതാണ്. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവം. യെശയ്യാടെ പുസ്തകം 49:15 വാക്യത്തിൽ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇത് ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടും പറയുന്നതാണ്. എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നതാണ്, ഞാൻ നിന്നെ മറക്കുകയില്ല, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. യെശയ്യാടെ പുസ്തകം 54:10 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഭംഗം വരികയുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ മനുഷ്യവ്യക്തിക്കും അത് വിലപ്പെട്ടതാണ്. ഓരോ മനുഷ്യവ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രമാണം ദൈവം നൽകിയിരിക്കുന്നത്. ജീവനെ മാനിക്കണം. ദൈവം വിലപ്പെട്ടതായി കരുതുന്ന ജീവൻ മനുഷ്യനും വിലപ്പെട്ടതായി തന്നെ കരുതണം. എപ്പോഴാണ് ജീവൻ ആരംഭിക്കുന്നത്? അത് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, അങ്ങനെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറ കൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങനെ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന, ദൈവം ആഗ്രഹിച്ച് ജന്മം നൽകുന്ന ജീവൻ. 22-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങളിൽ ഈ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും അവിടുന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയത് അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. ജീവൻ്റെ ആദ്യ നിമിഷം മുതലേ വിലപ്പെട്ടതാണ് ജീവൻ. കാരണം ദൈവം തന്നെ ജീവന് സംരക്ഷണം നൽകുന്നു. ദൈവം നൽകുന്നവനാണ്, സംരക്ഷണം നൽകുന്നവനാണ്. പഴയ നിയമത്തിൽ ഒരു നിയമമുണ്ട്. അകാരണമായി നിഷ്കളങ്ക ജീവൻ നശിപ്പിക്കുന്ന വ്യക്തിക്ക് ജീവിക്കാൻ അവകാശമില്ല. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉറ്റ ബന്ധു കൊല്ലപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അങ്ങനെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനെ ഗോയേൽ എന്നാണ് വിളിക്കുക. അനാഥരും അഗതികളുമായവർക്ക്, സംരക്ഷിക്കാൻ ആരുമില്ലാത്തവർക്ക് ദൈവം തന്നെ ഗോയേലായി വർത്തിക്കും. അതാണ് 9-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും, പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. ദൈവമാണ് സംരക്ഷണം നൽകുന്നത്. എല്ലാ മനുഷ്യൻ്റെയും ജീവൻ, എല്ലാ ജീവികളുടെയും ജീവൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്. നിഷ്കളങ്ക രക്തം ചിന്താൻ ആർക്കും അവകാശമില്ല. കുറ്റമില്ലാത്തവരെ വധിക്കാൻ ആർക്കും സാധിക്കില്ല, ആർക്കും അനുവാദമില്ല. ദൈവമാണ് ജീവൻ്റെ നാഥൻ. ജീവൻ സംരക്ഷണം നൽകുന്നതും ദൈവം തന്നെയാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ജീവൻ്റെ മഹത്വം, എൻ്റെ ജീവനും നിങ്ങളുടെ ജീവനും എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ്, മഹത്വമുള്ളതാണ്. അതിനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അതിനെ പരിപോഷിപ്പിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഏത് ശിശുവിൻ്റെയും ഏത് വൃദ്ധൻ്റെയും ജീവൻ വിലപ്പെട്ടതായതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം. കാരണം ദൈവം വലിയ താല്പര്യത്തോടുകൂടി സൃഷ്ടിച്ചതാണ്. തൻ്റെ തന്നെ രക്തം കൊടുത്ത് രക്തം വിലയായി കൊടുത്ത് രക്ഷിച്ചതാണ്. നിത്യജീവനിലേക്ക് നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവും രക്ഷാകർമ്മവും. അതുപോലെ തന്നെ നിത്യജീവനിലേക്കുള്ള വിളിയും ഈ ജീവൻ്റെ മഹത്വത്തിന് ആധാരമായി നിൽക്കുന്നു. ഇപ്രകാരം വലിയ മഹത്വമുള്ള ജീവൻ നമുക്ക് നൽകിയ ദൈവത്തെ നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഛായയിലും സദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുകയും എപ്പോഴും ഞങ്ങളെ അങ്ങയുടെ കൺമുമ്പിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ വലിയ കരുതലിനും കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകുകയും ആ പുത്രൻ്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത കരുണാവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവനെ, എല്ലാ ജീവനെയും മാനിക്കാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എന്നും അങ്ങയോടുകൂടി ആയിരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ആ നിത്യജീവൻ അപകടത്തിലാകുന്ന ഒന്നും വാക്കാലോ വിചാരത്താലോ പ്രവൃത്തിയാലോ സംഭവിക്കാതിരിക്കാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൃപ ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.